ഞങ്ങൾ ഒരു കഴിഞ്ഞൊരാഴ്ച വളരെ വിചിത്രമായ ഒരു ക്രൗഡിന്റെ മുമ്പിലാണ് ദൈവനെ സംസാരിച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ ഇത്രയും നാളത്തെ ശുശ്രൂഷ വചന ശുശ്രൂഷയുടെ മുമ്പിൽ ഇത്രത്തോളം മാനസികമായി വൈകല്യങ്ങളുള്ള ഒരു ഗ്രൂപ്പിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. പലരോടും വ്യക്തിപരമായി സംസാരിച്ചു. അവരൊക്കെയും പറയുന്നത് ഞങ്ങൾക്ക് ചെല്ല് പറഞ്ഞു, ഞങ്ങൾക്ക് ഡിപ്രഷനാണ്, ആന്റി ഡിപ്രസന്റ് മരുന്നുകൾ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ചെല്ല് പറഞ്ഞത് ഞങ്ങൾക്ക് ഇടയ്ക്കൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ ചില പ്രത്യേക സമയങ്ങളിൽ ഞങ്ങളുടെ മൈൻഡ് അപ്സെറ്റ് ആകും. അപ്പോൾ അവിടെയുള്ള സഹോദരങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കൂടുതൽ ആളുകൾ വരും കാലങ്ങളിൽ മാനസികമായിട്ടുള്ള ബലമില്ലാതെ ആരോഗ്യമില്ലാതെ ഞാനും നിങ്ങളും കാണാൻ പോവാം. അതിന് നമ്മുടെ കയ്യിലെ കർത്താവിന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ഒന്ന് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയും അതേസമയം വരും കാലങ്ങളിൽ മാനസികമായി ബലമില്ലാതെ തകർന്നിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ബലപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും ദൈവവചനത്തിലേക്ക് നമുക്ക് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 42 സങ്കീർത്തനത്തിന്റെ 5 വാക്യം ഇങ്ങനെ വായിക്കുന്നു, കോരഗപുത്രന്മാരും ഇതുപോലൊരു സിറ്റുവേഷനോടെ കടന്നുപോയവരാ. കോരഗപുത്രന്മാരിങ്ങനെയാണ് ചോദിക്കുന്നത്. മുമ്പേ ശിവസോരൻ നമ്മെ ആരാധന സമയത്ത് ഓർപ്പിച്ചതുപോലെ അവൻ അവനോട് തന്നെ ചോദിക്കുകയാണ്, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? അതിന്റെ 11 വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ്, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? 43:5 വാക്യത്തിൽ ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതും എന്ത്? 5 വാക്യത്തിൽ എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിഷാദം, സാഡ്നസ്, ഒരുപക്ഷെ വിടിരിക്കുന്ന ആത്മീയമായിട്ട് മുന്നേറുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ചിലപ്പോഴെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ മുമ്പോട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ ഭയങ്കര ഡ്രൈനസ്, ദൈവമൊന്നും സംസാരിക്കുന്നില്ല, തിരുവചനത്തിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല, പാട്ടുപാടാൻ കഴിയുന്നില്ല, ദിവസനീ കടന്നു പോകുന്നു, ചില സമയത്ത് ഉറങ്ങി താഴെ വീഴുന്നു. അപ്പൊ നമുക്ക് നമ്മോട് തന്നെ ഒരു നിരാശ. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകും. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരനെത്തുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. അവിടെ പറയുന്ന അതിന്റെ 5:3 വാക്യത്തിൽ ആൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണമേ, വചനപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിന്റെ 43:3, നിന്റെ പ്രകാശവും സത്യവും എനിക്ക് അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ, നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. അടുത്ത വാക്യം, 2 കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ലോർഡ് സെൻഡ് ഫോർത്ത് യുവർ ലൈറ്റ് ആൻഡ് യുവർ ട്രൂത്ത്. നമ്മളും പ്രാർത്ഥിക്കണം, ലോർഡ് സെൻഡ് ഫോർത്ത് യുവർ ലൈറ്റ് ആൻഡ് ട്രൂത്ത്. കർത്താവേ, നിന്റെ പ്രകാശവും നിന്റെ സത്യവും നീ എനിക്ക് അയച്ചു തരണമേ. എന്നിട്ട് പറയാണ്, അവ എന്നെ നടത്തട്ടെ. എനിക്കിപ്പോൾ മുമ്പോട്ട് പോകാൻ എങ്ങനെയൊന്നും അറിയത്തില്ല. എന്റെ മുമ്പിൽ വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുക. ഞാൻ സാഡായിരിക്കുന്നു, ഞാൻ ഡിസ്കറേജ്ഡ് ആയിരിക്കുന്നു, എന്റെ മുമ്പിൽ യാതൊരു വഴികളുമില്ല. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ള മനുഷ്യരിലേക്കൊന്നും തിരിയാതെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ലോർഡ് സെൻഡ് ഫോർത്ത് യുവർ ലൈറ്റ് ആൻഡ് ട്രൂത്ത്. നിന്റെ പ്രകാശവും സത്യവും നീ എനിക്ക് അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. ഇനി അവിടെ എന്നെ എവിടെ എത്തിക്കുന്നറിയാമോ? നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സൊല്യൂഷൻ ഇതാണ്, ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും ദൈവത്തിന്റെ തിരുനിവാസത്തിലേക്കും എത്തുന്നതാണ് എന്റെയും നിങ്ങളുടെയും പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ഇന്ന് ഒത്തിരി സൊല്യൂഷൻസിന്റെ നാളുകളാണ്. ആൾക്കാരൊക്കെ എല്ലാ മീറ്റിംഗിലും പറയുന്നത് സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എല്ലാ മീറ്റിംഗും പറയുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല. സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എല്ലാവരും അവകാശപ്പെടും, നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും വലിയ കാര്യം ഇന്ന് ഈ കൂട്ടായ്മയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ യേശു വരുന്ന എന്തിനു വേണ്ടിയാ? യേശു വരുന്നത് പെട്ടെന്ന് പറഞ്ഞു, യേശു നമ്മളെ അനുഗ്രഹിക്കാനാ വരുന്നത്. നിശ്ചയമായിട്ടും യേശു വരുന്നിടത്തൊക്കെ അനുഗ്രഹിക്കും. പിന്നെ യേശു വരുന്നത് വിടുതൽ നൽകാനാ. സംശയമെന്ത്? യേശു വരുന്നത് എന്നെ ആശ്വസിപ്പിക്കാനാ, നോ ഡൗട്ട്. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യേശു എവിടെല്ലാം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് യേശു ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ മണവാട്ടിക്ക് തന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. തോമസിനോട് പറഞ്ഞു, തോമസ് ഇത് കണ്ടോ? മഗ്ദലക്കാരത്തോട് പറഞ്ഞു, ഇത് ഞാനാ. പിന്നെ എമ്മാവസ് ലൂക്ക് ശിഷ്യന്മാരോട് പഴയ നിയമം മുതലുള്ള എല്ലാ വാക്യങ്ങളും പറഞ്ഞു കൊടുത്തേച്ച് പറഞ്ഞു, ഇത് കണ്ടോ ഉൽപ്പത്തിയിലെ എന്നെക്കുറിച്ച് എഴുതിയത്, ആവർത്തന പുസ്തകത്തിൽ എന്നെക്കുറിച്ചാ, രൂത്തിന്റെ പുസ്തകത്തിലെ വീണ്ടെടുപ്പുകാരൻ ഞാനാ. നിങ്ങൾ പുതിയ നിയമത്തിൽ എല്ലായിടത്തും വായിക്കുക, അവിടെ എല്ലാം യേശു വരുമ്പോൾ തന്നെ തന്നെ വെളിപ്പെടുത്തുക. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്ന് ഈ ആലയത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു പഴയ വെളിപ്പാടോടല്ല, ഒരു പുതിയ വെളിപ്പാടോടെ, യേശുവിനെ കുറിച്ചുള്ള ഒരു പുതിയ വെളിപ്പാടോടെ മടങ്ങുവാൻ ദൈവമേ നീ എന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പ്രാർത്ഥിക്കുന്നു, നിന്റെ പ്രകാശവും. എത്ര പേര് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്? Lord, send forth your light and truth, because I am so sad. ഞാൻ വളരെ നിരാശ. എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം, ഇതിനകത്ത് പലപ്പോഴും മാനസികമായി ക്ഷീണിച്ചിരുന്നവർ പലരും വിശ്വാസികളാ, ചർച്ചിൽ പോകുന്നവരാ, വചനം കേൾക്കുന്നവരാ, ആരാധിക്കുന്നവരാ. What's the reason? നമുക്ക് സാവധാനം ചിന്തിക്കാം. സങ്കീർത്തനക്കാരനും അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഞാനും നിങ്ങളും ഒരുപക്ഷെ അത്രത്തോളം ആധിക്യമില്ലെങ്കിലും അതിനോടൊക്കെ ഏകദേശം ഒത്തിരി ചിന്തകളും നിരാശകളും ഒക്കെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട എന്നറിയ, ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവെ നിന്റെ പ്രകാശവും സത്യവും നീ എനിക്ക് അയച്ചു തരണം, അവ എന്നെ നടത്തുമാറാകട്ടെ. പിന്നെ എവിടെ എത്തിക്കണം? നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നാലാം വാക്യം പറയുന്നു. നാലാം വാക്യം ആണ് അതിന്റെ സൊല്യൂഷൻ. വായിച്ചാട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക് എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ഹല്ലേലൂയ. ഇത്രയും നേരം പരാതിയും പരിഭവം പറഞ്ഞവൻ ഇപ്പൊ പറയാണ്, ഐ വിൽ ഗോ ടു ഗോഡ് ദ സോഴ്സ് ഓഫ് ഓൾ മൈ ജോയ്. എന്റെ പരമാനന്ദമായ ദൈവം, ആ വാക്യം ഒന്ന് സാവധാനം ചിന്തിച്ച്, എന്റെ ഹൃദയത്തിന്റെ ആനന്ദമായ ദൈവം, എന്റെ പരമാനന്ദമായ ദൈവം, ആ ദൈവത്തെങ്കിലേക്ക് ഞാൻ ചെല്ലും. എന്നിട്ട് പറയുകയാണ്, അടുത്ത വചനം ശ്രദ്ധിച്ചു വായിക്കണേ, ദൈവമേ എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. കിന്നരം കൊണ്ട് അവിടെ എത്തുന്ന കാര്യം ഇതാണ്. വിഷണ്ണ മനസ്സ്. നമ്മൾ യെശയ്യാ 61:3 നമ്മൾ വായിക്കുന്നത്, യേശു വന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം, സാധിക്കുന്നവർ വായിക്കുക, Isaiah 61:3. അവിടെ പറയുന്നു, യേശു വന്നത് എന്തിനു വേണ്ടിയാണ്? നസറത്തിലെ ദേവാലയത്തിൽ താനത് ഇവിടെ വന്നപ്പോൾ ആ ഭാഗം പൊട്ടിച്ച് വായിക്കുന്നുണ്ട്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. ആ വാക്യം എന്തി? സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി. എന്ത് വിഷണ്ണ മനസ്സെന്നൊക്കെ പറയുമ്പോ എന്താ പഠിച്ച മീനിങ്? എന്താ വിഷണ്ണ മനസ്സ്? ഇപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാം, ശ്രദ്ധിക്കണമേ. വിഷണ്ണ മനസ്സിനെ കുറിച്ച് പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് ഡെസ്പെയർ, നിരാശയുടെ ഒരു ആത്മാവ്. ശ്രദ്ധിച്ചോണേ. രണ്ട്, എ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്ന് പറഞ്ഞാൽ പറയത്തില്ലേ, ഭയങ്കര ഹെവി, എന്തോ ഹൃദയത്തിൽ ഭയങ്കര ഭാരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. മൂന്ന്, ദ സ്പിരിറ്റ് ഓഫ് വീക്ക്നെസ്, ദ സ്പിരിറ്റ് ഓഫ് ഗ്രീഫ്, സാഡ്നെസ്, ദ സ്പിരിറ്റ് ഓഫ് നോ ഹോപ്പ്. ഓ, അവളേക്ക് എന്തുണ്ട് വിശേഷം? എന്തോ ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു, ഒരു ഹോപ്പൊന്നും ഇല്ല. അടുത്തത് ദ സ്പിരിറ്റ് ഓഫ് ഹെവി ബർഡൻ ആൻഡ് എ ഫെയിന്റിംഗ് സ്പിരിറ്റ്. അടുത്തത് എ സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ, എ സ്പിരിറ്റ് ഓഫ് വെയിലിംഗ്. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ ചേർക്കുമ്പം എന്തോ ഒന്നാണ്, അതായത് നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഈ വിഷണ്ണ മനസ്സ്. പക്ഷെ യേശു വന്നത് ഈ വിഷണ്ണ മനസ്സുകാർക്ക് സ്തുതി എന്നൊരു മേലാട നൽകാനാ വന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ്യ. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. പണ്ട് വിഷണ്ണ മനസ്സായിരുന്നു, പിന്നെ പറയുന്നുണ്ട് ദുഃഖത്തിന് പകരം ആനന്ദതൈലം, ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്. അതാ നമ്മൾ എപ്പോഴും നമ്മൾ സന്തോഷിക്കുന്നൊക്കെ പാടിയേ, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം എന്ന് പറഞ്ഞാൽ സംതിങ് അത് സംതിങ് ഗ്ലോറിയസ് ആയിട്ടുള്ള കാണുമ്പോഴാണ്, മനോഹരമായതൊന്ന് കാണുമ്പോഴാണ് ഒരു ദൈവഭക്തന്റെ, ശ്രദ്ധിച്ചേ, ഒരു ദൈവഭക്തൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക, ഒരു ദൈവഭക്തന്റെ മനസ്സിനെ തണുപ്പിക്കാൻ പ്രിയമുള്ളവരെ അവന് പണം കിട്ടിയിട്ട് കാര്യമില്ല. കാരണം അവനറിയാം പണം കിട്ടിയാലും ഇത്രക്കിത്ര ഉള്ളെന്ന് അവനറിയാം. ദൈവഭക്തന്മാരെ ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയാലും നിങ്ങളൊരു ദൈവഭക്തനാണെങ്കിൽ വലിയ സന്തോഷമൊന്നും കാണത്തില്ല, ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. വേറെ നിങ്ങളുടെ പിള്ളേർക്ക് വസ്ത്രാങ്കി കിട്ടിയാലും ദൈവഭക്തൻ അതിനകത്ത് വലിയ ഫയറൊന്നും ആകത്തില്ല. ഇനി എന്താ കിട്ടിയാലും ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം നിന്റെ മുഖകാന്തി എന്റെ മ്ലാനത നീക്കുമെന്ന ഭക്തൻ പാടിയത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖകാന്തി, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ കൂട്ടായ്മ അവൻ അനുഭവിക്കാൻ അല്ലെങ്കിൽ അവൾ അനുഭവിക്കുമ്പോഴാണ് അവളുടെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ വിഷണ്ണ മനസ്സു മാറി. അപ്പൊ പിന്നെന്തെന്നറിയോ, സ്തുതി എന്ന മേലാട, കർത്താവിനെ അവർ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഇനി തിരുവചനത്തില് ഒന്ന് രണ്ട് വാക്യങ്ങൾ കർത്താവിനെ പഠിപ്പിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. സങ്കീർത്തനങ്ങൾ 84 സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം. നമ്മുടെ പരിചയമുള്ള വാക്യങ്ങളാകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പല ആംഗിളിൽ, പല മേഖലകളിൽ നമ്മോട് സംസാരിക്കും. Psalms 84:1.
സൈന്യങ്ങളുടെ യഹോവേ,
സൈന്യങ്ങളുടെ യഹോവേ,
തിരുനിവാസം എത്ര മനോഹരം,
തിരുനിവാസം എത്ര മനോഹരം. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ, ഈ നമ്മൾ പലതും കണ്ടിട്ട് മനോഹരം നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ സ്കോരഗോത്രന്മാർ പറയുന്നത് അതിനകത്ത് സാധാരണ ട്രാൻസ്ലേഷൻ പറയാം, സൈന്യങ്ങളുടെ കർത്താവേ നീ താമസിക്കുന്ന സ്ഥലം എത്ര രസമുള്ളതാ, യുവർ ഡെല്ലിംഗ് പ്ലേസ്. നീ താമസിക്കുന്ന സ്ഥലം, നമ്മളെ താമസിക്കുന്ന സ്ഥലം എവിടെ, കർത്താവേ എവിടെ താമസിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവേ നിന്റെ താമസ സ്ഥലം എത്ര മനോഹരമാ. എന്നിട്ട് പറയാ, എന്റെ ഉള്ളം യഹോവയുടെ താമസ സ്ഥലങ്ങളെ അല്ലെങ്കിൽ യഹോവയുടെ സാന്നിധ്യത്തെ വാഞ്ചിച്ച് മോഹിച്ചു പോവുക. അപ്പം ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഇതാണ് നമ്മുടെ മ്ലാനത മാറ്റുന്നത്. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. പ്രിയമുള്ളവർ, ഇനി Psalms 133:1. അവിടെയും ഒരു ഭക്തന്റെ മ്ലാനത അല്ലെങ്കിൽ ഭക്തന്റെ ഹെവിനെസ് മാറ്റുന്ന ഒരു കാര്യം അവിടെ, അത് മനോഹരമാണ്, നമുക്കറിയാവുന്ന വാക്യമാണ്. അവിടെയും നമ്മൾ കാണുന്നു,
ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും.
ഹല്ലേലൂയ. അത് വെറും ശുഭമല്ല, ഒന്ന് വായിച്ചേ എങ്ങനെയാണ്,
എത്ര ശുഭവും
എത്ര ശുഭമാണ്, എത്ര മനോഹരമാണ്. കഴിഞ്ഞ ദിവസം അവിടെ ക്യാമ്പ് സെന്ററിൽ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് കൂടുതലുണ്ടായിരുന്നു. 10-14 പേരൊരു മുറിയില് ഇങ്ങനെ അടുങ്ങി അടുങ്ങി കിടന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു പാടുകയൊക്കെ ചെയ്ത സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്, ഇതാ സഹോദരന്മാർ സൗകര്യങ്ങൾ കുറവുണ്ടോ ഇല്ലെന്നുള്ളതല്ല, ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. See the spirit of the word. ഈ തിരുവചനം പഠിച്ച രണ്ട് സംഭവങ്ങൾ നമുക്ക് എത്തിച്ചേരാം. ഒന്നി നമുക്കൊരു വേദ പണ്ഡിതനാകാം, ഇല്ലെങ്കിൽ ഒരു ദൈവഭക്തനാകാം, നമുക്ക് തീരുമാനിക്കാം. അപ്പം കർത്താവെ ഇതിന്റെ ആത്മാവ് ഇനി എനിക്ക് തരണം. ഓസ്വാൾഡ് ചേമ്പേഴ്സ് ഡിസിപ്ലിനെ കുറിച്ച് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, തിരുവചനം പഠിക്കാനുള്ള ഒന്നാമത്തെ ഡിസിപ്ലിൻ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഹൃദയം പോലെ കർത്താവിന്റെ വചനത്തെ സമീപിക്കുക. ഹല്ലേലൂയ. ഗോഡ് വിൽ ഗിവ് ദ റെവലേഷൻ. കാരണം ശിശുക്കൾക്ക് മുലകുടിക്കുന്നത് വെളിപ്പെടുത്തിയെന്നാ പറഞ്ഞു. ഇവിടെ പറയുകയാണ്, വിഷണ മനസ്സാണ് എന്നറിയോ, ഒത്തിരി തന്നെ ഇരുന്ന് കിടന്ന് സകളി ചെയ്യരുത്. ഏതെങ്കിലുമൊക്കെ സഹോദരങ്ങളെ ഒക്കെ കണ്ട് ഫോൺ വിളിച്ചൊക്കെ ഒരുമിച്ച് എന്ത് ചെയ്യുക, ഒരുമിച്ചിരുന്ന് അല്പസമയം വലിയ ആത്മീയ കാര്യങ്ങളാകണമെന്നില്ല. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വിഷണ മനസ്സ് മാറിപ്പോവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡള്ളായിട്ടും ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ചില സഹോദരന്മാർ വന്ന് ഹലോ ബ്രദറെ എന്തുണ്ട്, അല്ലെങ്കിൽ സഹോദരൻ എന്തുണ്ട് വിശേഷം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ വിഷണ മനസ്സ് മാറുന്നൊക്കെ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് മറ്റൊന്നുമല്ല, അതിനെ കർത്താവ് തല്ലം ചെയ്യുന്നത് അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലത്തോടാ. ഹല്ലേലൂയ്യ! അത് അഹരോന്റെ തലയിലും താടിയിലും ഒക്കെ കൂടെ പോകുന്ന അഭിഷേക തൈലം പോലെ, ഹെർമോന്യ പർവ്വതത്തിലെ മഞ്ഞു പോലെയാ. അവിടെയല്ലേ യഹോവ ശാശ്വതമായ ജീവനും അതെ ശക്തിയുമൊക്കെ ജീവനും കൽപ്പിച്ചിരിക്കുന്നതെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. ഒന്നാമതായി, ഇഫ് യു ആർ ഡൾ, ഗോ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹൗ അമേബിൾ, ഹൗ വണ്ടർഫുൾ ഇസ് യുവർ ഡെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്. കൗരകപുത്രന്മാർ പാടുക. അടുത്ത് പറയുന്നു, ഗോ ടു ദ ഫെലോഷിപ്പ്. അതിന് ഞായറാഴ്ച 10 മണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്താൽ, പ്രിയ സൗരങ്ങളെ, അവിടെ ദൈവദേവൻ പറയുന്നു അത് ഭയങ്കര മനോഹരമാണ്. നമ്മുടെ ഹൃദയത്തെ തണുപ്പിച്ച് അത് നമ്മുടെ വിഷണ മനസ്സ് മാറ്റി സ്തുതി എന്ന മേലാട നമുക്ക് തരാനിടയായി തീരും. പ്രിയമുള്ളവരെ, സാംസ് 147:1 അവിടെയും തിരുവചനത്തിൽ കാണുന്നു. അങ്ങനെ ആ വിഷണ മനസ്സുമായിട്ട് സാഡായിട്ടുള്ള ഹാർട്ടുമായിട്ടിരിക്കുന്ന ഒരു ദൈവഭക്തൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് ചെയ്യണം എന്ന് വായിച്ചു. അവിടെ എന്ത് ചെയ്യണമെന്ന് പറയുന്നു,
സ്തുതിപ്പീൻ,
കർത്താവിനെ സ്തുതിപ്പീൻ.
ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്,
നമ്മുടെ ദൈവത്തിന്
കീർത്തനം പാടുന്നത്
നല്ലതാണോ? പലരും പക്ഷെ പാടുന്നില്ല. അതെന്താണ്?
അത് മനോഹരവും,
ഓ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ,
സ്തുതി ഉചിതവും.
ഇവിടെ നമുക്ക് കൂട്ടാനൊക്കെ പലപ്പോഴും പാടാത്ത കാര്യം എന്നറിയോ? സി, ബൈബിൾ ഒരു വാക്യമുണ്ട്, നമ്മൾ ചുമ്മാ അങ്ങ് പറയുക, വിശ്വാസം എന്നതോ ആശിക്കും തുറപ്പും. കാണാത്ത കാര്യം എന്ന് പറഞ്ഞാ നമ്മൾ പറഞ്ഞറിയാം, കാണത്തില്ല അതുകൊണ്ട് അവിടെ ഇല്ലെന്നാ പറഞ്ഞു. അങ്ങനല്ല, കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഹല്ലേലൂയ്യ! ഇവിടെ യേശു കൂടെ ഉണ്ട്, കാണാൻ പറ്റുമോ? പക്ഷെ യേശു കൂടെ ഉണ്ടെന്ന് ഒരു ഭക്തൻ കാണാൻ അവന് കഴിയുന്നില്ലെങ്കിലും അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ രണ്ട് ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ്യ! കാരണം കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നിശ്ചയമാ. ദൂതന്മാരോട് നിപ്പുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഞാൻ അതിലേക്ക് വരിക. കാരണം ഓസ്വാൾഡ് ചേമ്പേഴ്സ് അതേക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ഒരു പ്രസംഗത്തിൽ നിന്ന് കടമെടുക്കുക, വെൻ യു ആർ ബോൺ അഗെയിൻ ഇൻ എവറി സൈറ്റ് യു വിൽ സീ ജീസസ് ക്രൈസ്റ്റ്. ഒരാൾ വീണ്ടും ജനിച്ചാൽ അവൻ എങ്ങോട്ട് നോക്കിയാലും യേശുവിനെ കാണാൻ കഴിയും. അവൻ അങ്ങോട്ട് തിരിഞ്ഞാലും യേശു, ഇങ്ങോട്ട് വന്നാലും യേശു, വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്താലും യേശു, അടുക്കള പണി ചെയ്യാലും യേശു, രോഗിയായി കിടന്നാലും യേശു. കാരണം അവനെ യേശു ഒരു കഥയല്ല, ഒരു റിയാലിറ്റിയാ. രണ്ട്, അങ്ങനെ റസൽജിമിസ് പറയുകയാണ്, വി വിൽ ഹിയർ ജീസസ് ഇൻ എവറി വോയ്സ്. ദൈവഭക്തൻ യേശുവിനെ കണ്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പം എല്ലാ ശബ്ദത്തിലും അവൻ യേശുവിനെ കേൾക്കുക. ഒരു മരത്തിൽ രാവിലെ ഇരുന്ന് കിളി പാടുമ്പോഴും അവൻ കേൾക്കുന്ന കിളിയുടെ പാട്ടല്ല, അവൻ യേശുവിന്റെ ശബ്ദം അത്ര കേൾക്കുന്നത്. ഹല്ലേലൂയ്യ! അവൻ എപ്പോഴും യേശുവിനെ മുട്ടിമുട്ടിയാ നടക്കുന്നു. ഇനിയും ഓസ്വാൾഡ് ചേമ്പേഴ്സ് അതേക്കുറിച്ച് പറയുന്നത്, ഇനിയും അവൻ രാവിലെ തൊട്ട് യേശുവിനെ മുട്ടി നടക്കുക. അങ്ങോട്ട് പോയാലും യേശു, ഇങ്ങോട്ട് പോയാലും യേശു. നിങ്ങൾക്ക് മോക്ഷപ്രയാണ ഗാനം അറിയാവുന്ന എത്ര പേരുണ്ട്? മോക്ഷപ്രയാണ ഗാനം പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. കേരളത്തിലെ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എഴുതിയ ആശ്വാസ ഗീതങ്ങളിലെ 250-ാമത്തെ പാട്ടാ. അതിനകത്ത് ഈ അതിനകത്തൊരു സീഡിക്കാത്ത പാട്ടുണ്ട്, നമുക്ക് കേട്ടാൽ ഭയങ്കര വിചിത്രമായിട്ട് തോന്നും. യേശു യേശുവൻ കൂടെ മുമ്പിലുണ്ട് എന്നുള്ള പാട്ട് എത്ര പേര് കേട്ടിട്ടുണ്ട്? കേട്ടില്ല. അതിനകത്ത് സീഡിക്കാത്തുണ്ട്, ഭയങ്കര രസം കേട്ടോ. അതിനകത്ത് മോശപ്രയാണ കാരണം പറയുന്നത്, നാശപട്ടണം വിട്ടിട്ട് പോകുന്നു, ഞാൻ കൂടെ മുമ്പിലുണ്ട് യേശു. അടുത്ത ലൈൻ ഒരു 2-3 പേജുണ്ട് ഒരു പാട്ട്. അടുത്തത്, ചുവന്ന സമുദ്രം കടക്കണവൻ കൂടെ മുമ്പിലുണ്ട് യേശു, വിഷമക്കുന്നുകൾ കയറണവൻ കൂടെ മുമ്പിലുണ്ട് യേശു. ഇനി എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നു, സിയോൻ യാത്രക്കാരൻ, അടിയുമിടിയും ഏൽക്കണവൻ കൂടെ മുമ്പിലുണ്ട് യേശു. ഹല്ലേലൂയ്യ! ഇവിടെയുള്ളവർ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ വീരരെ പാടുവിൻ, നാശപ്പെട്ടണം പോകുന്നു എൻ കൂടെ മുമ്പിലുണ്ട് യേശു, യേശു യേശു എൻ കൂടെ മുമ്പിലുണ്ട് യേശു, വിഷമക്കുന്നുകൾ കയറണമൻ കൂടെ മുമ്പിലുണ്ട് യേശു, യേശു യേശു എൻ കൂടെ മുമ്പിലുണ്ട് യേശു. ഇങ്ങനെ പാടി 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 ആ വീഡിയോക്കകത്തുണ്ട്. ഇത് ഭയങ്കര അതിശയമാണ്. കാരണം ആ മനുഷ്യൻ എവിടെ നോക്കിയാലും യേശുവിനെ തന്നെ കാണുകയാ. ഹല്ലേലൂയ്യ! ഈ മോശപ്രയാണ യാത്രക്കാരാ, നീ എവിടെ നോക്കിയാലും മറ്റൊന്നിനെ നീ കാണത്തില്ല. വിഷമക്കുന്നുകളെ അല്ല നീ കാണുന്നത്, അതിന്റെ മുകളിൽ യേശുവിനെ നീ കാണും. ഹല്ലേലൂയ്യ! നിന്റെ വിഷണ്ണ മനസ്സ് മാറി സ്തുതി എന്ന മേലാടകൊണ്ട് ഹല്ലേലൂയ്യ നീ ധരിക്കപ്പെട്ടിരിക്കും. കാരണം ഇനിയും ഓസാൽ ജിംബേസ് പറയുന്നത്, ഞാൻ കടമെടുക്കുക കേട്ടോ ഒരു മെസ്സേജ്, അവൻ രാത്രി കിടക്കാൻ നേരം അവൻ കിടക്കുന്ന എവിടാന്നറിയോ? അവൻ യേശുവിന്റെ കാൽച്ചോട്ടി പോയി കിടക്കുക. ബ്യൂട്ടിഫുൾ. അവൻ എങ്ങോട്ട് പോകാനാ? പൗലോസ് പത്രോസ് ഞങ്ങൾ എവിടെ പോകാനാ? അവൻ യേശുവിന്റെ കാൽച്ചോട്ടി പോയി കിടക്കുക. അങ്ങനെ യേശുവിന്റെ കാൽച്ചോട്ടി പോയി കിടക്കുന്നോണ്ട് രാവിലെ ആവുമ്പം ഇവൻ കണ്ണുറക്കുമ്പോ ആരെയാ കാണുന്നറിയോ? ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. അവന്റെ പ്രാർത്ഥന എന്താന്ന് പറയാം, കർത്താവേ ലൗകിക പുരുഷന്മാരുടെ ഒന്നും എനിക്ക് തരരുത്, അവരുടെ സമ്പത്ത് ഈ ഓഹരിയിൽ അത്രേ, അവര് കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ സമ്പത്ത് വെച്ചേച്ചു പോവാ, പൊന്നു കർത്താവേ ലൗകിക പുരുഷന്മാരെ പോലെ എന്നെ ആക്കല്ലേന്ന് അവൻ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അവൻ യേശുവിന്റെ മുഖം കണ്ടുകൊണ്ട് അവൻ ഉണരും. അവന്റെ ജീവിതത്തിൽ അവന് അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, അവന്റെ രൂപത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് ഞാൻ തൃപ്തനാകും. ഹല്ലേലൂയ. അവനെ കാണുമ്പോ പിന്നെന്ത് ചെയ്യുക? അവനെ പോലെ ആയി തീരും. പ്രിയമുള്ള, ഇതാണ് ക്രിസ്തീയ ജീവിതം. അത് ഏതെങ്കിലും ഒരു ഞായറാഴ്ചയിലെ ഒരു ഹോളിൽ ഒതുങ്ങുന്നതല്ല. വിഷമക്കുന്നുകൾ കയറുമ്പോഴും ഭക്തന്റെ ഉള്ളിൽ പാട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അവൻ ദൈവത്തെ പാടി 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 അവൻ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സൗരങ്ങളെ, നിങ്ങൾ ദൈവസഭ മണവാട്ടി സഭയോടെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണമേ. അവിടെ പറയുന്നു, യഹോവേ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരമാണ്, അത് സ്തുതി ഉചിതമത്രേ. ഹല്ലേലൂയ. നമ്മുടെ പാട്ട് മനോഹരമാണ് എത്ര പേര് പറയും. ഇവിടെ ഇവിടെ പാടുന്നവരൊന്നും, മൈക്ക് വെച്ച് പാടുന്നവരും അല്ലാതെ പാടുന്നവരൊന്നും വലിയ പാട്ടുകാരില്ല. പക്ഷെ ഇവിടെ ഉള്ള പുറത്തുനിന്ന് കേൾക്കുന്നതിനൊക്കെ ഇത് എന്നാ പാട്ടാന്ന് ചോദിച്ചാലും സ്വർഗം ഒരു കാര്യം പറയും, ഇത് മനോഹരമത്രേ ഗാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണവാട്ടിക്ക് സന്തോഷിക്കും, കാരണം മണവാളനാണ് പറയുന്നത് നിന്റെ സ്വരം ഇമ്പമുള്ളതും നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഹല്ലേലൂയ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് വിഷണ മനസ്സുകാര പാട്ടുകൾ പാടുക. പുസ്തകം ഇരിക്കുന്നത്, പുസ്തകത്തിൽ പാട്ട് വെച്ചിരിക്കുന്നത് പുസ്തകത്തിലിരിക്കാനല്ല, ഹൃദയത്തിൽ ആ പാട്ട് കുറിച്ചിടുക, ദൈവത്തെ സ്തുതിക്കുക, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ദിവസവും വിഷണ മനസ്സ് മാറ്റി സ്തുതി എന്ന മേലാടെ ധരിക്കുക. നമ്മുടെ ജീവിതം ഒരാനന്ദത്തിന്റെ ഉത്സവമാകും. പലരും ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ഭക്തനാണ് ആനന്ദത്തിന്റെ ഉത്സവം. ഡ്യൂപ്ലിക്കറ്റുകാരന് പേരിടാമെന്നുള്ളതേ ഉള്ളൂ, ആനന്ദത്തിന്റെ ഉത്സവം. ദൈവഭക്തന, വിശ്വസിക്കും ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. യഥാർത്ഥ ആനന്ദോത്സവം അതെ ദൈവഭക്തനാ ഉള്ളത്. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരമാണ്, അത് സ്തുതി ഉചിതമാണ്. ഇനിയും ഐശ്വര്യ 50:52 ഏഴാമത്തെ വാക്യം വായിക്കും. നമുക്കറിയാവുന്ന വാക്യങ്ങളാ. ഐശ്വര്യ, മനോഹരമായതൊന്നില്ലാതെ ഒരു മനുഷ്യന് ഹൃദയം തണുക്കത്തില്ല. ദുഃഖങ്ങളും വേദനകളും നിരാശകളും കഷ്ടങ്ങളും കണ്ടുകഴിഞ്ഞു അതിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയം തണുക്കത്തില്ല. എന്നാൽ മറ്റു ചിലത് ബൈബിളിൽ മനോഹരമെന്ന് പറയുന്നു, അത് കാണുമ്പോഴാണ്. ഐസയ്യ 52:7,
സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം.
ഇത് പ്രധാനമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നവരെ കുറിച്ചുള്ള വാക്യമാണ്. കാരണം ഉത്തമഗതി പറഞ്ഞിട്ട് പ്രഭുകുമാരി ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം എന്ന് പറയുന്നുണ്ട്. അത് സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കമാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സിയോൻ പലപ്പോഴും അങ്ങ് ഡള്ളായിട്ടായിരിക്കുന്നത്, നമ്മൾ സിയോനെ കുറിച്ചൊക്കെ കാണുന്നുണ്ട്. സിയോൻ എപ്പോഴും ഡൗണാ, ശത്രുക്കൾ വന്നു, ആകെപ്പാട് ഡൗൺ ആയ ഒരു ഗ്രൂപ്പാ സിയോൻ. അങ്ങനെ ആയിരിക്കരുത്, പക്ഷെ പലപ്പോഴും സിയോൺ ഡൗൺ ആയിരുന്നു. പക്ഷെ സിയോനോട് ചെന്ന് ഈ സുവാർത്തതൊന്നും പറയേണ്ട കാര്യം എന്നറിയോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? പറയേണ്ട കാര്യം എന്നറിയോ? എന്താ പറയണ്ടേ? ദൈവം നിങ്ങളുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ മാറ്റും കേട്ടോ. പിന്നെ അതുപോലെ കരയാതെ നിന്റെ കണ്ണീർ വാർത്തകൾ തോർത്തെടുത്ത് തൂക്കാന്നൊന്നുമില്ല. അവിടെ പറഞ്ഞൊരു കാര്യം, അവരോട് പറയേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാമോ? നിന്റെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ. ഇതാ മെസ്സേജ്. മെസ്സേജ് ഒന്നുമില്ല ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ. വചനം ഇതാ. എത്ര തകർന്ന ഗ്രൂപ്പിന്റെ അടുത്താണെങ്കിലും യേശുവിന്റെ നാമത്തിൽ പോകുന്ന ഒരു കാര്യം പറയണം. ഇതിന്റെ എല്ലാ മോളിൽ അവർ ലോർഡ് റെയിൻസ്. യഹോ വാഴുക, യഹോ വാഴുക എന്ന് പ്രസംഗിക്കുന്നവന്റെ കാലം നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, അവന്റെ കാലുകൾ പർവ്വതങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിൽ എത്ര മാത്രം നമ്മളെ വിഷണ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം വന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ അവിടെ മനുഷ്യരെ കാണത്തില്ല. നിങ്ങളെ ചീത്ത വിളിക്കുന്ന അയലോക്കംകാരനെ നിങ്ങൾ കാണത്തില്ല. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും എപ്പോഴും എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങൾ യേശുവിനെ കണ്ടുകൊണ്ടിരിക്കും. അവിടെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം വാഴുന്നു. അവർ ഗോഡ് റെയിൻസ്. ഓഫീസിലേക്ക് കടന്നു പോകുന്ന സഹോദര, പ്രൊജക്ടുകളെല്ലാം ഒരുപക്ഷെ ഛിന്ന ഭിന്നമായി തകരുമ്പോഴും ബാക്കി എല്ലാവരുടെയും മുഖം മ്ലാനമാകുമ്പോഴും നീ ഒരു സുവാർത്താ ദൂതന, നീ അവിടെ നിന്ന് വിളിച്ചു പറയണം, ഇതിന്റെ എല്ലാം മധ്യത്തിൽ യഹോവ വാഴുകയാ. ഹല്ലേലൂയ. യഹോവ വാഴുകയ, ദൈവം വാഴുകയ, നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പിപ്രിയുള്ളവർ വേഗത്തിൽ വായിക്കാം, സങ്കീർത്തനങ്ങൾ 48:2 രണ്ടാം വാക്യം. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോന്റെ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകും. മഹാരാജ, ഇതൊക്കെ സഭയെക്കുറിച്ചാ പറയുന്നത് കേട്ടോ. നമ്മൾ സിയോൻ പർവ്വതം പറഞ്ഞ ഒരു കുന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ബ്യൂട്ടിഫുൾ ഫോർ സിറ്റുവേഷൻ, ദ ജോയ് ഓഫ് ദ ഹോൾ എർത്ത്. സഭ ശരിക്കും പറഞ്ഞോണ്ടല്ലോ, സഭ എന്ന് പറയുന്നത്, മണവാട്ടി സഭ എന്ന് പറയുന്നത് സർവഭൂമിയുടെയും ആനന്ദമായിരിക്കണം. ഇനി വേറൊരു കാര്യമുണ്ട്, യഥാർത്ഥ മണവാട്ടിക്ക് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. എന്തെന്നറിയോ, ചർച്ചിൽ ഒന്നും കാര്യമില്ല, യഥാർത്ഥ മണവാട്ടിക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അത്തിമരങ്ങൾ പൂക്കുന്നില്ല എങ്കിലും, മുന്തിരിവള്ളി ഫലങ്ങൾ കായ്ക്കുന്നില്ല എങ്കിലും, ആലയിൽ ആട്ടിൻകൂട്ടം നശിച്ചു പോയാലും ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കും എന്ന് പറയാനായിട്ട് ഒരു ദൈവഭക്തന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, സഹോദര ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കത് അറിയത്തില്ല. നിങ്ങളത് അറിയാത്തത് കൊണ്ടല്ലേ സന്തോഷിക്കണം സന്തോഷിക്കണം എന്ന് ഈ പ്രസംഗിക്കുന്നത് അല്ലേ. നിങ്ങൾ പറയല്ലേ, ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാ സഹോദര, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടവും ശാരീരിക വേദനകളും പിന്നെ മാനസികമായിട്ടുള്ള സ്ട്രഗിളും നാട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളും സ്കൂളിൽ നിന്നുള്ളതും അയലോക്കത്തു നിന്നുള്ളതും അവിടെ നിന്നുള്ളതും ഇവിടെ നിന്നല്ലതും എങ്ങനെ സന്തോഷിക്കാനാ? ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു മർമ്മമുണ്ട്, ശ്രദ്ധിക്കണം. ക്രിസ്തു ക്രൂശിൽ ആ കഷ്ടങ്ങൾ സഹിച്ചു, നമുക്കറിയാം. ഇനി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ എന്നെ നിങ്ങൾ യോജിക്കത്തില്ലായിരിക്കും. ഇവിടെ ഇരിക്കുന്ന പല ദിവസം ഗ്രാമങ്ങളിലൊക്കെ പോയി ആൾക്കാരുടെ കഷ്ടം കണ്ടപ്പോ ഇവിടെ ഇരിക്കുന്നവരുടെ കഷ്ടങ്ങളൊന്നും ഒരു കഷ്ടമല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങുക. ക്ഷമിക്കണം പറയുന്നേ കേട്ടോ. നമ്മൾ പറയുന്നത് കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രാർത്ഥനയാ, വേദനകളുടെയും. കയ്യ ഒരു ജുവാൻ കാർലോസ് ഓർട്ടിസ് എന്ന് പറഞ്ഞൊരു പ്രീച്ചറുണ്ട്, പുള്ളിയുടെ വീട്ടില് പുള്ളിയുടെ സ്കൂളില് പുള്ളി മാത്രമേ ഉള്ളായിരുന്നൊരു ബിലീവർ, ബാക്കിയെല്ലാം കാത്തലിക്സ് അർജന്റീനയാണ്. അപ്പം പുള്ളി ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ അറിഞ്ഞ, പുള്ളി ചെറിയ പോക്കറ്റ് ബൈബിൾ ആട്ടെ സ്കൂളിൽ പോകുന്നു. അപ്പം ഒരു ടീച്ചറുണ്ട്, അവർക്കൊന്നും ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല പുള്ളി ബൈ പുള്ളി സമയം കിട്ടുമ്പോൾ എല്ലാവരും ബൈബിൾ വായിക്കും. അപ്പൊ തിരിച്ചു വന്നപ്പം അപ്പൊ പുള്ളി എന്തോ ഒരു ചെറിയ കാര്യത്തിന് എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായപ്പോ ടീച്ചർ പറഞ്ഞു, അതെ നിന്റെ കയ്യിൽ ഈ പുസ്തകം വായിച്ചോണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല, ഏതു സമയവും ബൈബിള് 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 ബൈബിൾ എന്ന് പറഞ്ഞ് വായിച്ചോണ്ടിരുന്നത്. വേറെ പുള്ളി പഠിക്കുന്ന ആളുമായിരുന്നു, കൊച്ചു വച്ചല്ലേ, അവന് ഭയങ്കര വിഷമമായി. അവനിങ്ങനെ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്നപ്പോ ചോദിച്ചു, അമ്മ ഞാൻ ഇനി ആ സ്കൂളിൽ പോകുന്നില്ല. നമ്മുടെ പിള്ളേരൊക്കെ പറയുന്നല്ലേ, വേറെ സ്കൂളിൽ തന്നെ വിടണം, എനിക്കവിടെ പോകത്തില്ല, ടീച്ചർ തന്നെ അതും ഇതൊക്കെ പറഞ്ഞു. അവരൊരു അവിശ്വാസിയായിരുന്നു. ബട്ട് അമ്മ ചോദിച്ച ആദ്യ ചോദ്യമുണ്ട്, മോനെ അവിടെ നിന്റെ മുഖത്ത് തുപ്പിയോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യം, നിന്റെ തലയിൽ മുൾക്കരീടം വെച്ചോ? ഇല്ല, മുൾക്കരീടൊന്നും വെച്ചില്ല. പിന്നെ നിന്നെ ഒരു ക്രൂശൽ ആണി അടിച്ച് ക്രൂശിച്ചോ? ഇല്ല. അമ്മ പറഞ്ഞു, എന്നാ സാരമില്ല. ഹല്ലേലൂയ. അദ്ദേഹം പിൽക്കാലങ്ങളിൽ പറയുന്നുണ്ട്, അന്ന് അമ്മ പറഞ്ഞ ജ്ഞാനത്തിന്റെ വചനം എന്റെ ഉള്ളിൽ ഒരു ബലമായിട്ട്, ഇവിടെ ആരുടെയും മുഖത്തൊന്നും ആരും തുപ്പിയിട്ടില്ല, ഇവിടെ ആരും തല മുൾക്കിരീടൊന്നും വെച്ച് അടിച്ചിട്ടൊന്നുമില്ല, ഇവിടെ ആരെയും ക്രൂശിച്ചിട്ടുമില്ല. നമ്മുടെ പണ്ടത്തെ ഒരാൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മോസ്കിറ്റോ ബൈറ്റ്സ് ഒക്കെ ഉള്ളൂ, സാരമില്ലാതെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇതിന് വലിയ വിഷയം ഒന്നും ആക്കല്ലേ, കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കർത്താവ് സഹിച്ചതിന്റെ മർമ്മം പറയാൻ പോവുക. കർത്താവ് സഹിച്ചത്, കർത്താവ് എല്ലാം സഹിച്ചു, അവനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തപ്പോഴാ സഹിച്ചേ, പറയാമോ? എന്തോ വചനം പറയണേ, എന്തോർത്തപ്പോഴാ കർത്താവ് അതെല്ലാം സഹിച്ച, അല്ലെങ്കിൽ ദൈവമേ പിതാവ് എനിക്ക് അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ നിലവിളി. എന്തോ എബ്രായലേനക്കാരൻ പറയുന്നത് തന്റെ മുമ്പിലുള്ള കിരീടമോർത്തോ? ആ അല്ലെ, ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സിംഹാസനത്തിൽ നിന്ന് വാഴായിരുന്നല്ലോ. കർത്താവ് എല്ലാം ഇട്ടേച്ചു വന്നവനാ, ഒറ്റ കാര്യമുള്ളൂ. എന്തോ ഒരു സന്തോഷം കർത്താവിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് കഴിയുമ്പോൾ ഉണ്ടെന്നുണ്ടായിരുന്നു, അത് പറയാം. സന്തോഷം എന്നാന്ന് പറയാം. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അവനോടുകൂടെ നിത്യതയിൽ ഒരു കാന്തയായിട്ട് അവനെ മഹത്വപ്പെടുത്തുമെന്നുള്ള സന്തോഷം അവന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് അവൻ ക്രൂശിനെ സഹിച്ചു. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് കണ്ടു, ഞാനിത് സഹിക്കണം, ഞാൻ ഈ തുപ്പലേക്കണം, ഞാൻ എന്റെ കൈകളും കാലുകളും ആണിയടിക്കപ്പെടണം, എങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് ഈ വ്യക്തിയെ നേടിയിട്ട് ആ വ്യക്തിയുടെ കൂടെ നിത്യമായി എന്റെ മണവാട്ടി സഭയുടെ കൂടെ നിത്യമായിട്ട് എനിക്ക് കൂട്ടായ്മ ആചരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളും നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ എങ്ങനെ സഹിക്കണ്ടേ? പറയാം, ടേക്ക് ദിസ് ആറ്റിറ്റ്യൂഡ്. ഇതേ ആറ്റിറ്റ്യൂഡ്, ഇവിടെ എനിക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ഭാരമുണ്ട്, ഞാൻ നിങ്ങളുടെ ഒന്നും കഷ്ടമൊന്നും അല്ലെന്ന് പറയല്ല, പക്ഷേ ഇതെല്ലാം സഹിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തോണം. എന്താണെന്നറിയാവോ, കാര്യം ശരിയാ, കാര്യം എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം, വേദനകൾ ഉണ്ടായിരിക്കാം, കർത്താവിന്റെ നാമത്തെ പ്രതി കഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ എന്റെ ഉള്ളിൽ ഒരു സന്തോഷം നുളച്ചു മറിയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇതെല്ലാം അല്പകാലത്തേക്കുള്ളതാ. ഇത് കഴിയുമ്പം ഞാൻ ഈ കർത്താവിനോടുകൂടെ നിത്യമായിട്ട് വസിക്കുമെന്നുള്ളവർക്ക് അവന്റെ ഹൃദയത്തിൽ അവൻ ഇങ്ങനെ പാടും, സ്വർഗഭാഗ്യമോർക്കുമ്പോൾ എന്റെ ഉള്ളമാനം നിൽക്കുന്നേ സ്വർഗ. ഓ, നിങ്ങളുടെ പാട്ടാ മരണ വീട്ടി പാടുന്ന അതേ ട്യൂണിലാ. മരണ വീട്ടി പാടുന്ന പാട്ടല്ല, സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളം ആനന്ദിക്കുന്നേ, തുള്ളിക്കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേരുന്നു. ഹല്ലേലൂയ്യ. ആ മണവാട്ടി പുത്രനായ കർത്താവിന്റെ തേജസ്സും മഹിമയും കണ്ട് കോരകപുത്രന്മാർക്ക് തിരുനിവാസമുള്ളായിരുന്നു. നിനക്ക് ഉള്ളത്, എനിക്കും നിനക്കുമുള്ളത് ആണിപ്പാടേറ്റ കർത്താവിന്റെ സ്നേഹലാളനങ്ങളും സ്നേഹ സ്പർശനങ്ങളുമാ. അവനെ കാണുമ്പോൾ നമ്മൾ പറയും, എന്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ, നീ സുന്ദരൻ തന്നെ. ഹല്ലേലൂയ്യ. അവന്റെ ഉള്ളിൽ പ്രേമഗാനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട്, അതുകൊണ്ടാണ് മുമ്പ് നമ്മൾ ധ്യാനത്തിൽ കേട്ടത്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. ഹാലേ, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെ, നമ്മളിത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആവശ്യം. ഞാൻ ചർച്ചനെ ശ്രദ്ധിക്കുമ്പം ശരിക്കും റിയൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട്. അവർ പലപ്പോഴും ഭയങ്കര ജോയിസ്ഫുള്ളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളുള്ളവരുടെ മുഖമൊക്കെ ചർച്ച വരുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ, ഇത്ര ഭയങ്കരമായ അതിഭയങ്കരമായ ചൈനയിലെ പോലുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സഭയാണ് തോന്നിപ്പോകും. ഞാൻ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല, പലപ്പോഴും തോന്നിപ്പോവുക, അതിഭയങ്കരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സഭ. പ്രിയ സഹോദരങ്ങളെ, പീഡനങ്ങൾ പോയിട്ട് ഒന്നും നമുക്കില്ല, നമ്മൾ കംഫർട്ടിന്റെ മെത്തയിൽ കിടക്കുന്നവരാ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മുടെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഓർക്കുമ്പം നമുക്കിതൊന്നും, അതെ, അതുകൊണ്ടാ റോമലങ്ങനക്കാരൻ പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. ഹല്ലേലൂയ്യ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, അത് അവിടുത്തെ തേജസ്സും ഇവിടുത്തെ കഷ്ടവും കൂടെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും ഇല്ലെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ മോശപ്രയാണക്കാരൻ യേശു 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 എന്ന് പാടി പാടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ സരിയ സഹോദര, ഈ സാധാരണ ചർച്ചകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ മാനിക്കും, ഉയർത്തും, അനുഗ്രഹിക്കും, ഒത്തിരി ഒത്തിരി ആശ്വാസവാക്കൾ. ഇവിടെ വരുമ്പോൾ സഹോദരന്മാർ ഒരാൾ പറയും ക്രൂശെടുക്കണമെന്ന് പറയും, വേറൊരാൾ പറയും ആണിയടിയേക്കണമെന്ന് പറയും, അടുത്ത ആള് അന്നാന്നാരെ ആശ്വാസം കിട്ടുമെന്ന് നോക്കുമ്പോൾ അടുത്ത ആള് പറയും തന്നെത്താൻ ത്യജിക്കണമെന്ന് പറയും. മനോഹരമായ ഒരു ആർട്ടിക്കിൾ വായ്പാൻ ദൈവം കൃപ തന്നു. അതിന്റെ പേര് ഡിസിപ്പിൾഷിപ്പ് ഇസ് എ റൊമാൻസ്. ശിഷ്യത്വം ഒരു റൊമാൻസാ, റൊമാൻറ്റിക് ലൈഫാ. നമ്മൾ ശിഷ്യത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടാകുക. ഓ, ശിഷ്യത്വം. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹോദരിമാരെ അല്ലെങ്കിൽ സഹോദരന്മാരെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞവരോട് ചോദിക്കുക, നിങ്ങളുടെ എത്ര പേരുടെ വിവാഹത്തിന് നിങ്ങൾ ശേഷം ആത്മീയാർത്ഥത്തിൽ എടുക്കണം, നിങ്ങളുടെ അപ്പനെ ഉപേക്ഷിച്ച്, നിങ്ങൾ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് കർത്താവിന്റെ വചന പ്രകാരം, അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, സഹോദരന്മാരെ വിട്ടു, പഴയ പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ വേറൊരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ പോകുന്നു. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഓ, എല്ലാരെയും വിട്ടു, അപ്പനെ വിട്ടു, കാരണം എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്ന യോഗ്യനല്ലെന്നല്ലേ പറഞ്ഞു. അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, സഹോദരങ്ങളെ വിട്ടു, പഴയ നാട് വിട്ടു, പഴയ കാര്യങ്ങളെല്ലാം വിട്ടു, ഇനി എങ്ങോട്ട് പോവാ? അദ്ദേഹം ചോദിക്കുന്നു, എത്ര പേര് കരഞ്ഞു വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്? സിമ്പിൾ ചോദ്യം. അദ്ദേഹം ചോദിച്ചു, ഹൗ മെനി ഓഫ് യു വെന്റ് ടു ദ ഹണിമൂൺ വിത്ത് എ ലവ് ക്രൈ? അങ്ങനെയുള്ളൊരു കൈ വെക്കാം, ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. അയ്യോ, എന്റെ വിവാഹം കഴിഞ്ഞ് എന്റെ അപ്പനെ അമ്മയെ സഹോദരങ്ങളെ എല്ലാം ഉപേക്ഷിച്ച്, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇറ്റ്സ് എ കോമൺ തിങ്, പലതിനെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടും എത്ര സന്തോഷത്തോടെ പോയതിന്റെ കാരണം പറയാം. ഇറ്റ് ഇസ് എ റിലേഷൻ, എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പ്രിയമുള്ളവരെ, യേശുവിന്റെ മണവാട്ടി ആരാ? ആദ്യം ശിഷ്യന്മാര് വിളിച്ച സാറേ എന്നാ, റബ്ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ സാറേ, നമ്മൾ റബ്ബി എന്നൊക്കെ നമ്മൾ ഇത് ചെയ്യണ്ട, സാറേ സാറേന്ന് വിളിച്ചത്, സാറൻ ടീച്ചർ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ സാറ് വേളി മാറ്റി ലോഡാക്കി, ലോഡും സെർവൻസും ആക്കി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഫ്രണ്ട്സായി. പത്രസൊക്കെ എന്തോ വാളൊക്കെ എടുത്ത് അങ്ങ് വീശുക, ഫ്രണ്ട്സായി, ഭയങ്കര സ്വാതന്ത്ര്യമായി. അത് കഴിഞ്ഞപ്പം അതെ, വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട ഫിയാൻസി അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ടവളായി. അത് കഴിഞ്ഞപ്പം മണവാളൻ മണവാട്ടിയായി. ഹല്ലേലൂയ്യ. അത് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും, എഫ് എസ് എൽ അഞ്ചാം അധ്യായം നിങ്ങൾ പിന്നീട് വായിക്കുക, ഭാര്യയും ഭർത്താവുമായി. ഇറ്റ്സ് എ ഗ്രോയിങ് റിലേഷൻ. ഇതൊരു ചർച്ച വന്നതോ ഒരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളി പോകുന്നതോ ചെറിയ സ്നാനം ഇതല്ലാട്ട് വലിയ സ്നാനം എടുക്കുന്ന ഒന്നുമല്ല. ഇറ്റ്സ് എ ഗ്ലോറിയസ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഇത് യേശു ക്രിസ്തു വന്ന ആത്മമണവാളനോട് കൂടെയുള്ള ഒരു സ്നേഹത്തിന്റെ ജീവിതമാണിത്. അങ്ങനെ ശിഷ്യത്വത്തെ കണ്ടാൽ ഇവിടെ ഇരിക്കും നമ്മൾ പറയും, യോ, നമ്മൾ 34 തീയതി സാക്ഷ്യം പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു ശിഷ്യനായിട്ട് ചില ക്രൂശുകളൊക്കെ എടുപ്പാൻ എത്ര പേര് സന്തോഷത്തോടെ പറയും, കർത്താവേ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ചില കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില കണ്ണുനീരൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില അതൊരു ഒരു പെങ്കൊച്ചു പറയാ, ശരിയാ എന്റെ അപ്പനെ വിടേണ്ടി വന്നിട്ടുണ്ട്, നാട്ടിൽ പിന്നെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ബാംഗ്ലൂരിട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടല്ലേ വരാൻ പറ്റും, നാട്ടിൽ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു അവരെല്ലാം വിട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവളുടെ ആ ആത്മമണവാളനെ കണ്ടു കഴിഞ്ഞപ്പം ഇതെല്ലാം മറന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ലോകസ്ഥാപനത്തിന് മുമ്പ് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. വാക്യം വാക്യമായിട്ട് തന്നെ പറയാ, ഇവിടിരിക്കുന്ന എല്ലാവരും ആരാൽ സൃഷ്ടിക്കപ്പെട്ടു? അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. ഇനി അടുത്ത വാക്യം, ആർക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടു? വേഗം പറ. അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു, ക്രിയേറ്റഡ് ബൈ ക്രൈസ്റ്റ് ആൻഡ് ഫോർ ക്രൈസ്റ്റ്. അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. ഒരു ദിവസം ഒരു 100 പ്രാവശ്യം പറയണം, എന്നെ കർത്താവ് അവനായിട്ട് സൃഷ്ടിച്ചതാ. എന്നെ കർത്താവ് ആർക്കായിട്ട് സൃഷ്ടിച്ചതാ ഒന്ന് പറഞ്ഞാട്ടെ, എന്നെ കർത്താവ് ആർക്കായിട്ട് സൃഷ്ടിച്ചതാ? അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാ. ഞാൻ ഇവിടുത്തുകാരനോ ഇവിടുത്തുകാരിയൊന്നും അല്ലെന്ന് നമ്മൾ ഈ പ്രസംഗം ഒത്തിരി കേട്ട് പഠിച്ചുകൊണ്ട് പുതിയ ജെറുസലേം അവിടെ കർത്താവ് വരുന്നു മണവാട്ടി. ഞാൻ ഒരു റിയൽ സംഭവം പറയാം, അത് പറയുമ്പോൾ എന്റെ മെസ്സേജ് ഇന്ന് അവസാനിക്കുക. 1999 നമ്മുടെയൊക്കെ കാലഘട്ടമാണ്, റിയൽ സ്റ്റോറി. പ്രിയമുള്ളവരെ, മാക്സിമ എന്ന് പറയുന്നൊരു കുട്ടി, അവള് പഠിച്ചത് എക്കണോമിക്സ്, ഒരു കോളേജിൽ എക്കണോമിക്സ് പഠിച്ചു. കിട്ടിയത് ബാങ്കില, ഡിഷേ ബാങ്കിൽ ജോലി കിട്ടി. ന്യൂയോർക്ക് ബ്രാഞ്ചിൽ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ജോലി, കുഴപ്പമില്ല, ഒരു സാധാരണ ബാങ്ക് ജോലിക്കാരിയായിട്ട് അവള് ജീവിച്ചു പോവുക മാക്സിമ. അപ്പം സ്പെയിനില് ഒരു ഒരു സെവില്ല സ്പ്രിംഗ് ഫെയർ എന്ന് പറയുന്ന ഒരു വലിയ മേള നടക്കുക. അവിടുത്തെ സ്പ്രിംഗ് സീസണിൽ ആൾക്കാരെല്ലാം സാധനം മേടിക്കാനും ഒക്കെ വരുന്ന ഒരു വലിയ മേള. അപ്പൊ പല രാജ്യക്കാരവിടെ ചെല്ലും. അങ്ങനെ ഈ മാക്സിമയും അവളുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ കൂടി ഒന്ന് നമുക്കറിയാം, അവർ കൂട്ടുകാരെല്ലാം അവിടെ കൂടി ഈ സ്പെയിനിലെ സെവില്ലയില് ഓരോ സാധനമൊക്കെ മേടിച്ചും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചും ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു ഫെയറാ. ഒരു ചെറുപ്പക്കാരൻ ഇവളെ കണ്ടു, എത്രയോ പേര് കാണുന്നു, എന്നിട്ട് ഒന്ന് പരിചയപ്പെട്ടു. മൈ നെയിം ഇസ് അലക്സാണ്ടർ. ഓക്കെ, നമുക്ക് വിദേശ രാജ്യമാണ്. ഇവള് പറഞ്ഞു ഹായ്. ജസ്റ്റ് പരിചയപ്പെട്ടു, സംസാരിച്ചു, ഫോൺ നമ്പറൊക്കെ മേടിച്ചു. ഞാൻ ഇന്ന് ആരാന്നൊന്നും പറഞ്ഞില്ല. അലക്സാണ്ടർ വിചാരിച്ചു, എത്രയോ പേരുണ്ട് അലക്സാണ്ടർ, അത്രയോ പേര്. ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഒരു ഫോൺ വന്നു, അമ്മ കണ്ട അലക്സാണ്ടറിന് ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ആ അലക്സാണ്ടർ നെതർലൻഡ്സിന്റെ കിങ്ങാ. ഇവള് പറഞ്ഞു, നമുക്ക് ഒരു അതിശയം പോലെ ചുമ്മാ പറയുന്നു. ഒഫീഷ്യൽ റിപ്പോർട്ട്സ് വന്നു, നെതർലൻഡ്സിന്റെ റോയൽ ഫാമിലിയിലെ വില്യം അലക്സാണ്ടർ ന്യൂയോർക്കിലെ ഡിഷേ ബാങ്കിൽ ജോലി ചെയ്യുന്ന മാക്സിമയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലായിടത്തും ന്യൂസായി, നെറ്റിലൊക്കെ ഒന്നും കാണാം. അങ്ങനെ ഇവൾക്ക് ഭയങ്കര അതിശയമായി. അങ്ങനെ അങ്ങനെ രാജകുടുംബങ്ങളൊക്കെ, കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, യൂറോപ്പിൽ അന്ന് വരെ യൂറോപ്പിന് പുറത്തുള്ള ഒരാളെ, നിങ്ങൾ ഈ രാജകുടുംബങ്ങളെ കുറിച്ചൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, സാധാരണ ഇവിടുത്തെ ഒരു കല്യാണം പോലെ അല്ല. സോ റോയൽ ഫാമിലി, ക്യൂനും പ്രിൻസസും കിങ്സും ഒക്കെ അവിടെ ഉള്ളത്. അപ്പം ഒരിക്കൽ പോലും യൂറോപ്പിന് വെളിയിൽ നിന്നൊരു കല്യാണം നടക്കുന്ന കാര്യമില്ല, ഇവള് സൗത്ത് അമേരിക്ക എന്നുള്ളതാ. കല്യാണം വലിയ അതിശയമായി. അപ്പം അത് കഴിഞ്ഞ് നടന്ന സംഭവം, 2001 May 17 എൻഗേജ്മെന്റ് നടത്തി. കല്യാണം നിശ്ചയിച്ചത് 2002 February 2. ഞാൻ അതൊന്നുമല്ല പറയാൻ പോകുന്നു. ഈ രാജാവ് ഇവളെ, കിങ് പ്രിൻസ് ഇവളെ കണ്ടുമുട്ടിയ സമയം തൊട്ട് ഈ കല്യാണം വരെ അവളുടെ ലൈഫിനെ കുറിച്ചൊന്ന് വായിച്ചാൽ കഷ്ടപ്പാടായിരുന്നു. എന്താണെന്നറിയോ, ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. അതെ, പ്രിൻസിനെ രാജാവിനെ കല്യാണം കഴിക്കണമെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒന്നേ, ഇവിടെ ഞങ്ങൾ ഡച്ച് ഭാഷയാണ് സംസാരിക്കുന്നത്, നീ പഠിച്ചിട്ട് വാ. ഭയങ്കര രാത്രിയും പകലും ഇവിടെക്കറിയോ ഡച്ചറിയോ രാത്രിയും പകലും ഉറക്കമില്ലാതെ ഡച്ച് പഠിക്കുക. പിന്നൊരു കാര്യം പറഞ്ഞു, ഡ്രസ്സേ നിങ്ങളുടെ അവിടുത്തെ പോലൊന്നും അല്ല, പ്രത്യേക ഡ്രസ്സാ ഇവിടെ. പിന്നെ നടപ്പ്, ഇനിയും തൊട്ട് ചുമ്മാ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല, ഒരു രാജ്യം നടക്കുന്ന പോലെ നടക്കാം, അതിന് ട്രെയിനിങ്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു, ക്യൂനിന്റെ റെസ്പോൺസിബിലിറ്റി. അയ്യോ, അത് കണ്ടപ്പോ തന്നെ അവളെ തല കറങ്ങി. ആ രാജാവിനെ കണ്ടുമുട്ടിയ സമയം തൊട്ട് കല്യാണം ഫെബ്രുവരി മാസം 2022 നടക്കുന്നത് വരെയും ഇവളുടെ ജീവിതം നമ്മൾ പറഞ്ഞില്ലേ, ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പക്ഷെ എന്തിനു വേണ്ടിയായിരുന്നു അറിയോ? പക്ഷെ മാക്സിമം പറയുന്നത്, എനിക്ക് ആ സ്ട്രഗിള് ഉണ്ടായിരുന്നു. എനിക്ക് പുതിയ ഭാഷ, പുതിയ നടപ്പ്, പുതിയ ലൈഫ് സ്റ്റൈൽ, പുതിയ കൺട്രി, പുതിയ റെസ്പോൺസിബിലിറ്റി. അവരാദ്യം ചെയ്ത കാര്യം എന്നറിയോ? ഇവൾക്ക് അവിടുത്തെ പൗരത്വം ഇല്ലായിരുന്നു. അവരാദ്യം ചെയ്തത് ഒരു ഡച്ച് പൗരത്വം അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, കാരണം അവിടുത്തെ സിറ്റിസൺ ആണെങ്കിലേ അവിടുത്തെ രാജാവിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. പ്രിയ സൗരങ്ങളെ, അവൾ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒത്തിരി ലോട്ട് ഓഫ് സ്ട്രഗിൾസ്. ആ ഒരു ടൈം, ഇറ്റ് വാസ് എ ടഫ് ടൈം ഓഫ് ട്രെയിനിങ്. പക്ഷെ ഞാനതെല്ലാം സന്തോഷത്തോടെ സഹിച്ചതിന്റെ കാരണം, എന്റെ മണവാളനായിട്ട് പോകുന്ന ആള് ഒരു സാധാരണക്കാരനല്ല, അവൻ ഈ ലോകത്തെ ഒരു രാജ്യത്തിന്റെ രാജാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാക്സിമയെ കുറിച്ച് അസൂയ തോന്നുന്നുണ്ടോ? മാക്സിമ നിന്നെ നോക്കി അസൂയപ്പെടണം, കാരണം അവളെ കല്യാണം കഴിച്ചത് രാജാവാ, നിനക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നത് രാജാതി രാജാവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ചില പുതിയൊരു സിറ്റിസൺഷിപ്പ് തന്നിട്ടുണ്ട്, പുതിയ ഡ്രസ് കോഡ് തന്നിട്ടുണ്ട്, പുതിയ ചില നടപ്പ് തന്നിട്ടുണ്ട്. ഇച്ചിരി പാടാ, പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾ അത് സന്തോഷത്തോടെ സഹിക്കും. കാരണം അവൾ അവളുടെ മണവാളനുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോവുക, അത് ആ മറ്റാരുമല്ല, അതേതെങ്കിലും രാജാവോ ഏതെങ്കിലും ഒരാളൊന്നും അല്ല. ഒരു കാര്യമുണ്ട് പ്രിയ സഹോദര സഹോദരി, എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരപ്പെടണ്ട. രാജാവിന്റെ വിവാഹത്തിന് വേണ്ടി അവൻ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവളുടെ കാന്തയും തന്നെത്താൻ. പ്രേ ഫോർ എ റെവലേഷൻ. കർത്താവെ, ഇതൊന്ന് കാണാൻ എന്നെ സഹായിക്കണം കർത്താവെ, ഇല്ലെങ്കിൽ ഞാൻ ഈ സാധാരണ മനുഷ്യരെ പോലെ ഇവിടെ കിടന്ന് ഓടി 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 രാത്രിയും പകലും, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ഇട്ടേച്ചു പോകണം. ഒരു സ്വർഗീയകാരിയോട് ഞാൻ പറയാം, ഇപ്പൊ സഭ എടുക്കപ്പെട്ടാൽ ഈ മിക്സറും ഇവിടെ ഉള്ള എല്ലാം ഇവിടെ കിടക്കും, മനുഷ്യർ മാത്രമേ പോകത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ അവളുടെ വിവാഹം ഭയങ്കര ഗംഭീരമായിട്ട് നടന്നു കേട്ടോ. ഇപ്പൊ അവളുടെ ക്യൂന, അവളുടെ റെസ്പോൺസിബിലിറ്റി കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. യു എൻ സെക്യൂരിറ്റി, അല്ല യു എൻ മെയിൻ ആളിന്റെ പ്രസിഡന്റ് അഡ്വൈസർ കൂടിയാവും. ചില കാര്യങ്ങളും അവളുടെ കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റില്ല, ബിക്കോസ് ഷീസ് എ കാത്തലിക്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഞാൻ ക്രിസ്തു വന്ന ഏക പുരുഷനെ നിങ്ങൾക്ക് വിവാഹനിച്ചം കഴിഞ്ഞിരിക്കുക. കർത്താവിന്റെ വരവ് ഉടനെ ഉണ്ടാവും, അവൻ വേഗത്തിൽ വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചോദിക്കുന്നത്, അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങളോ? അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊരു ഒരു പാവപ്പെട്ട മനുഷ്യൻ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ പാട്ടുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ പറയാം. അദ്ദേഹം ഒരു നിലവറയിലിരുന്ന് ഒന്നുമില്ല, നാട്ടുകാർ പറഞ്ഞു, സാധു ഉച്ച പറഞ്ഞു, ഈ മനുഷ്യന്റെ ഗതി ഒരിക്കലും ഉണ്ടാവരുത്, ഈ നാട്ടിൽ പോലും ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോൾ ആത്മാവിൽ ഒളിപ്പാട് കണ്ടവൻ എഴുതി, എന്റെ രാജാവ് എഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ, മാർവിൽ എന്നെ ചേർത്തിടും തൻ പൊന്നു മാർവിൽ മുത്തിടും ഞാൻ, ഹായനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ, എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഇതാണ് പ്രകാശവും സത്യവും. Lord, send forth this light and this truth. ഈ ലോകത്തിന്റെ കാര്യങ്ങളെ വലിച്ചെറിയുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ബലം നീ എനിക്ക് നൽകണം കർത്താവേ. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ നടത്തും. എത്ര പേർക്കാ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ മാക്സിമയല്ല നമ്മുടെ വിഷയം, ഞാൻ കർത്താവാകുന്ന, അല്ലയോ കുമാരി നീ കേൾക്ക്, നോക്ക്, നിന്റെ ചെവിയൊന്ന് ചായ്ക്ക്, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെ നീ മറക്ക്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കും. നമ്മളെത്ര സില്ലിയായിട്ട് അത് കേൾക്കുന്നല്ലേ. ഉത്തമഗീതങ്ങൾ പഠിക്കുമ്പം സാധാരണ പ്രിയ പ്രിയ അന്വേഷിച്ച് പോകുന്നുണ്ട്, പക്ഷെ 5-ാം അധ്യായത്തിൽ പ്രിയൻ അന്വേഷിച്ച് വരിക. ഇന്നാണെങ്കിൽ പ്രിയൻ, ടേക്ക് ഇറ്റ് ഇൻ എ ഗുഡ് വേ, വണ്ടിയുണ്ട് കാറുണ്ട്, അന്ന് നടന്നാ വരുന്നത്, പാതിരായിക്ക് നടന്ന് മഞ്ഞ് നനഞ്ഞു വരുന്ന സമയത്തെ ആള് പറയുന്നത് ഓ കടന്നുപോയി, ക്ഷീണമാ, ലൈറ്റ് ഓഫ് ചെയ്തു. പണ്ട് കാലത്ത് നിൽപ്രസംഗത്തിക്കുണ്ട്, പണ്ട് കാലത്ത് ആൾക്കാര് ഈ സൗണ്ട് വെച്ച് കളിപ്പിക്കും, ഞാനാന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചു വരും ആൾക്കാര്. അപ്പൊ പറയും ആ കൈ ഒന്ന് കാണിക്കാൻ പറയും, അത് അവിടുത്തെ ഒരു സിസ്റ്റമാ. അപ്പം ഇവൻ പ്രിയന്റെ സൗണ്ടിൽ വേറൊരാൾ വന്ന് വാതിൽ തുറന്നാലോ, അപ്പം ഇവൻ ഒന്ന് വിളിക്കുക, എന്റെ പ്രിയ, എന്റെ കാന്ത, എന്റെ സഹോദരി, എന്റെ നിഷ്കളങ്ക, നീ തുറക്ക തുറക്കെന്ന് പറയുക. അവളിങ്ങനെ ഓരോ കാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു കൈ അവിടുത്തെ ഒരു സിസ്റ്റം. അപ്പം ആ ചെറിയൊരു ഒരു വാതിലുണ്ട്, അതിൽ കൂടെ കയ്യും കാണിച്ചു. അടികൊടുക്കലായിട്ട് പറയുന്നതിൽ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുക, ആണിപ്പാടുള്ള കരം കണ്ടപ്പം അവളെ ഹൃദയം ഒരുക്കിപ്പോയി. ഹല്ലേലൂയ. നമ്മളും അങ്ങനെ പലപ്പോഴും ഓ ഇന്നൊരു മൂടില്ല ബൈബിള് വായിക്കാൻ, ഇന്ന് വേണ്ടെന്ന്, ഇന്ന് ഇന്ന് ഇനിയിപ്പോ ഇത്ര നേരവും പ്രാർത്ഥനയല്ലായിരുന്നു, ഇനിയിപ്പം പ്രാർത്ഥനയൊന്നും വേണ്ട. നമ്മൾ എത്ര സില്യ, പക്ഷേ ഈ കർത്താവ് എത്രത്തോളം താഴോട്ട് ഇറങ്ങി വന്ന് നമ്മുടെ പുറകെ നടക്കുക. പ്രിയ സഹോദരങ്ങളെ, ഫ്രാൻസിസ് തോമസും പറഞ്ഞു, ദ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ വേട്ടനായ, ഞാൻ നിങ്ങളോട് കാര്യം പറയാം, ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ വിടത്തില്ല. ഹല്ലേലൂയ. അവൻ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ, കാരണം അവൻ നിങ്ങൾ എത്ര പിന്മാറ്റത്തിൽ പോയാലും നിന്റെ സ്നേഹത്താൽ, ക്രൂശിലെ സ്നേഹം, അതിന്റെ പ്രത്യേകത, അതെല്ലാം ഞാൻ ചോദിക്കട്ടെ, കർത്താവ് എന്നാക്ക് വിട്ടേച്ച വന്നേ? നമ്മൾ പറയാം അയ്യോ സഭക്കാരും പള്ളിക്കാരും ഒക്കെ എന്നെ കർത്താവ് വിട്ടേച്ച് വന്ന പിതാവിന്റെ കൂട്ടായ്മയാ, ഇവിടെ വന്നുണ്ടായിരുന്നു കർത്താവ്. ഈ ദൂതന്റെ സ്തുതികൾ വിട്ടത് എത്ര പേരുണ്ട് ഇവിടെ? സർവ പരിശുദ്ധനായി, പരിശുദ്ധനായി, പരമപരിശുദ്ധനായി, നിത്യതം നിത്യതയോളം ദൂതന്മാര് പരിശുദ്ധൻ 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 എന്ന് പാടി ആർത്തവൻ എന്നെ നിങ്ങളെ കണ്ടപ്പം അവിടുന്ന്, അതാ നമ്മൾ പറഞ്ഞ ദൂതരൻ സ്തുതികൾ. അവിടുത്തെ പട്ടുമത്തേം വേണ്ട, കിടക്കേം വേണ്ട, എന്റെ ഭാഷ പറയാ, കിരീടം വേണ്ട, സിംഹാസനം വേണ്ട, ദൂതന്മാരെയൊക്കെ എവിടെ പോവാ കർത്താവേ? കർത്താവ് പറഞ്ഞെന്നറിയോ, അങ്ങ് താടി ഒരു ഗ്രഹമുണ്ട് അവിടെ, അവിടെ ഒരു കൂട്ടം മനുഷ്യരുണ്ട്, അവരാണ് എന്റെ കാന്ത. ഹല്ലേലൂയ. അവര് പാപത്തിൽ നശിച്ചു പൊക്കൊണ്ടിരിക്കുക, അവരെ എന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നതുവരെയും, എന്റെ അവസാന തുള്ളി ചോര വരെ താഴെ വീഴുന്നതുവരെയും എന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് ബദലഹിമി ജനിച്ച് 33.5 വയസ്സ് വരെ അവിടെ ജീവിച്ച് ഓടിപ്പോയി ക്രൂശിൽ കയറി അവസാനത്തെ തുള്ളി രക്തം താഴെ വീണപ്പോഴാണ് അവന്റെ സ്നേഹം ശമിച്ചെന്ന് ഞാൻ പറയുന്നില്ല, അവന് തൃപ്തിയായത്. സൗരങ്ങളെ, എന്തെങ്കിലും ചില അനുസരിക്കുന്ന നല്ല ക്രിസ്തീയ ജീവിതം, നിങ്ങൾ ബൈബിൾ പഠിക്കുക, പുറപ്പാട് പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെട്ട് അനുസരിക്കണം. പക്ഷെ ആവർത്തനമായപ്പോൾ പറഞ്ഞു നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ കൽപ്പന അനുസരിക്കണം. യോഹന്നാൻ ലേഖനമായപ്പോൾ എല്ലാം സ്നേഹമായി. പ്രിയ സൗരങ്ങളെ, അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞു. ഇപ്പൊ കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനൊക്കെ ഉണ്ട് സഹോദര, പക്ഷെ ഞങ്ങൾക്ക് ചില സമയത്ത് ഞങ്ങൾ അങ്ങ് ഡൗൺ ആയി. അപ്പൊ അതാണ് നമ്മുടെ ആൾക്കാർ ഒത്തിരി പേരുടെ പ്രശ്നം. ഞാൻ ഐ എം സ്പീക്കിംഗ് ടു ദ ചർച്ച്. ചില സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര ഉഷാറും ഭയങ്കര പാട്ടും കേട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് ഞങ്ങൾ അങ്ങ് ടൗൺ ആയി പോവാ. ശ്രദ്ധിക്കണേ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഈ പോകുന്നതിന് മുമ്പ് ഒരു ചില പറയല്ലേ, കർത്താവെ, ചെല്ലിങ്ങനെ പറഞ്ഞു കേട്ടുണ്ട്, കർത്താവെ അന്ന് നീ അന്ന് ശമരിയയിലും കാനാവിലും ഒക്കെ നടന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു, എത്ര നന്നായിരുന്നു. അത് ശരിക്കും ഒരു ഫൂളിഷ്നസ്. കുഴപ്പമൊന്നുമില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ, പക്ഷേ അന്ന് യേശു ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആണ് യേശു അവിടെ മാത്രമേ ഉള്ളായിരുന്നു. ശരിയല്ലേ? യേശു ശമരിയിലുള്ള സമയത്ത് അതേസമയം കഫർണൂമിലുണ്ടായിരുന്നു, നടന്നു പോണായിരുന്നു. പക്ഷെ യേശു കർത്താവ് മരിച്ചു തുയർത്തെഴുന്ന പറ്റുമ്പോ ഒരു മെച്ചം എന്നറിയോ, ഒരു ഗ്രൂപ്പിനകത്ത് മാത്രമല്ല, ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും കൂടെ യേശു ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ മരിച്ചു തുയർത്തെഴുന്നിട്ടുമുണ്ട്. ഒരാൾ ഇവിടുന്ന് ആഫ്രിക്കയിൽ പോയി, ഒരാൾ നേപ്പാളിൽ പോയി, ഒരാള് നോർത്ത് ഇന്ത്യക്ക് പോയി, ഒരാൾ കർണാടകത്തിൽ അങ്ങേറ്റത്ത്, എവിടെ പോയാലും അവരെല്ലാം കൂട്ടത്തിൽ യേശു ഉണ്ട്. ഹല്ലേലൂയ, ഗ്ലോറിയസ് തിങ് ഇനി കർത്താവിന്റെ രസമുണ്ട് കേട്ടോ, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ കർത്താവ് ഇടയ്ക്ക് ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടു, ഇവരുടെ കൂടെ നടന്ന ഇവർക്ക് വലിയ വിഷമായിരുന്നു കേട്ടോ, പരിശുദ്ധാത്മാവ് വരുന്നു പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല. അപ്പൊ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരാകപ്പാട് ഒരാൾ പറഞ്ഞു, ഓ ഒരു പേടിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, ഞാനെന്ന് പറഞ്ഞു, തൊട്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ തോമസ് ഇല്ലായിരുന്നു അവിടെ, അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പം അത് കഴിഞ്ഞ് കർത്താവ് ഡിസപ്പിയർ ചെയ്തു. അത് അവർക്ക് അതിലും വലിയ അതിശയമായിരുന്നു, കാരണം ഇന്ന് വരെ കണ്ട ആള് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു, ഇതെന്ത്? അപ്പം തോമസ് ആ കൂടില്ല. പിന്നീട് തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. ശിഷ്യന്മാരെ കണ്ട പറഞ്ഞു, അത് തോമസ് പറഞ്ഞപ്പോ യേശു ഇവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? അത് തോമസ് പിന്നീട് വന്ന് പറഞ്ഞപ്പോ യേശു ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. നിങ്ങൾ പറയുന്നേ യേശു ഇവിടെ കാണുന്നില്ലായിരുന്നു, പക്ഷെ പിന്നീട് യേശു വന്നപ്പം തോമസിന് തോമസ് ഞാൻ തരുണ്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ കാണുമ്പം യേശു വരുന്നു പോന്നു വരുന്നു പോന്നു, ഇതെന്തുവാണ്? എന്നെ ഹൈഡൻസിക്കാണോ? ഒരു കാര്യം പഠിപ്പിക്കുക ശിശുമാരെ, ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുണ്ടായിരിക്കാം, പക്ഷെ അല്ലാത്ത സമയത്ത് ഞാൻ നിങ്ങളോട് ഉണ്ട്. ഹല്ലേലൂയ. ഇതാ വിശ്വാസം. പൗലോസിന്റെ യാത്ര നമ്മൾ കേട്ടു. കൊരിന്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. റോമ കാരാഗ്രഹത്തിനകത്ത് വന്ന് പറഞ്ഞു, ഞാൻ നിന്റെ, നീ റോമയെ സാക്ഷീകരിക്കണം. കപ്പലരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസിന്റെ കാര്യം പറയാം. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ കാഴ്ചയുടെ അല്ല, വിശ്വാസത്തിലെത്ര നടക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസത്തോടെ കർത്താവിലേക്ക് നമുക്ക് തിരിയാം. അങ്ങനെ ഈ കാലത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കഷ്ടങ്ങൾ നിരനിരയായിട്ട് പറഞ്ഞാട്ടെ, പിശാചോ, പോരാട്ടമോ, കഴിഞ്ഞകാല പാപങ്ങളുടെ ഹോണ്ടിങ്ങോ, അല്ലെങ്കിൽ രോഗമോ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം. അതാണ് ശുഭസഹോദരൻ നിങ്ങളെ ഓർപ്പിച്ചത്, എന്റെ ആത്മാവേ, നീ എന്തിനാ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശം, രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ വീണ്ടും ഞാൻ അവനെ സ്തുതിക്കുന്നു.
ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.